إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أما بعد. അറിയപ്പെട്ട അസ്ലാണ് തത്വമാണ് ലാ യജൂസു തഅഖീറുൽ ബയാൻ അൻ വഖ്തിൽ ഹാജ. അനിവാര്യമായി വിശദീകരണം അനിവാര്യമായ സന്ദർഭത്തിൽ അത് വിശദീകരിക്കൽ നീട്ടിവെക്കാൻ പാടില്ല എന്നുള്ളത് അറിയപ്പെട്ട തത്വമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെയായിരുന്നു നമുക്ക് കാണിച്ചു തന്നത്. അപ്പൊ ഈ ഒരു അടിസ്ഥാനത്തിൽ നമ്മൾ പറയുകയാണ്, നമ്മളെല്ലാവരും തന്നെ സലഫി ദഅവത്ത് അതിന്റെ ഉയർച്ച ആഗ്രഹിക്കുന്നുണ്ട്. സെൽഫികൾ ശക്തിപ്പെടണമെന്നും സെൽഫി ദഅവത്ത് ഈ ലോകത്ത് നല്ല രൂപത്തിൽ പ്രചരിക്കണമെന്നും എല്ലാം ഇങ്ങനെ എല്ലാവരും നമ്മളെല്ലാവരും ആഗ്രഹിക്കേണ്ട കാര്യമാണ്. ഈ അടിസ്ഥാനത്തിൽ പല പരിശ്രമങ്ങളും നടന്നു കഴിഞ്ഞിട്ടുണ്ട്, നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമ്മൾ ആ അടിസ്ഥാനത്തിൽ പല സംരംഭങ്ങൾ ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരുപാട് സംരംഭങ്ങൾ സലഫി ദഅവത്ത് വളരണം എന്ന ആഗ്രഹത്താൽ തുടങ്ങി, പക്ഷേ പകുതിക്ക് വെച്ച് ആ സംരംഭങ്ങൾ തകർന്നു പോയിട്ടുണ്ട്, ലക്ഷ്യം പ്രാപിക്കാതിരുന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പല സംരംഭങ്ങളും ഈ ദാവത്തിനെ ശക്തിപ്പെടുത്തുക എന്നുള്ള നിലയ്ക്ക് ആരംഭിച്ച് ഇന്നും നടന്നുകൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ ആ പൂർണ്ണമായ ആ സലഫിയത്തിനോട് അവിടെ യോജിക്കാൻ കഴിയുന്നില്ല. ഇനിയും പല ആളുകളും എന്ത് ചെയ്യുന്നുണ്ട്, സെൽഫി ദഅവത്തിനെ ശക്തിപ്പെടുത്താനുള്ള സംരംഭങ്ങൾ ആഗ്രഹിക്കുകയും ലക്ഷ്യമൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോ അല്ലെങ്കിൽ സഹാബിയായിട്ട് പറയാറുണ്ടായിരുന്നു, യഥാർത്ഥത്തിൽ സൗഭാഗ്യമാണ് മറ്റുള്ളവരിൽ ഗുണപാഠം ഉൾക്കൊണ്ടവനാണ്. മറ്റുള്ളവർ പല പ്രവർത്തികളും ചെയ്ത് അവരിൽ സംഭവിച്ചിട്ടുള്ള ജയപരാജയങ്ങളിൽ നിന്ന് ഗുണപാഠം ഉൾക്കൊള്ളുന്നവരാണ് യഥാർത്ഥ സഹീ എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് എന്താണ് സലഫി ദഅവത്തിനെ ശക്തിപ്പെടുത്താനുള്ള ഇതുപോലുള്ള സന്ദർഭങ്ങൾ ലക്ഷ്യം പ്രാപിക്കാതെ പോകുന്നത് എന്നതിനെ കുറിച്ച് ഒരുപാട് നേരം ഞാൻ ആലോചിച്ചു. അല്ലെങ്കിൽ പല സമയങ്ങളിലായിട്ട് ചിന്തിച്ചു നോക്കിയിട്ടുണ്ട്. അപ്പൊ അതിന് അടിസ്ഥാനപരമായിട്ടുള്ള കാരണമായി കണ്ടെത്താൻ കഴിഞ്ഞത് തസ്ഫിയത്തിന്റെയും തർബിയത്തിന്റെയും ഇല്ലായ്മയാണ്, അതിന്റെ നഷ്ടമാണ് കാരണം. ഇങ്ങനെയുള്ള ഏതൊരു സംരംഭം തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഈ തസ്ഫിയത്തും തർബിയത്തും ലഭിച്ചിട്ടുള്ള അല്പം ആളുകളെങ്കിലും വേണ്ടതുണ്ട്. ഇല്ല എങ്കിൽ ഇങ്ങനെയുള്ള സംരംഭങ്ങൾ തുടങ്ങാത്തതാണ് നല്ലത്.
കാരണം കഴിഞ്ഞതുപോലെ ഒന്നുകിൽ ആ സംരംഭങ്ങൾ പാടെ തകർന്നു പോകുന്ന അവസ്ഥ, അല്ലെങ്കിൽ സെലഫിയത്തിലേക്ക് എത്താതെ അകന്ന് മറ്റുള്ള സെലഫിയത്തിലേക്ക് എത്താതെ അതിന് ആ രൂപത്തിൽ ആ മാർഗത്തിൽ പോകാത്ത സംരംഭങ്ങളായിട്ട് മാത്രം തിരിഞ്ഞു പോകുന്ന അവസ്ഥ വരും. അപ്പോ ഈ തസ്ഫിയത്തും തർബിയത്തും ലഭിച്ച ആളുകൾ തന്നെ ഇത് ഏറ്റുപിടിക്കാൻ വേണ്ടതുണ്ട്. എന്താണ് തസ്ഫിയത്ത് എന്ന് പറഞ്ഞാൽ, ഈ രണ്ട് പദങ്ങളും ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സംസാരങ്ങളിൽ പതിവായി ഉപയോഗിക്കാറ് രണ്ടു പദങ്ങളാണ്. തസ്ഫിയത്ത് എന്ന് പറഞ്ഞാൽ തസ്ഫിയത്ത് മിനൽ ബിദഅ വൽ അഫ്കാർ അദ്-ളാലിമ, ഈ ദഅവത്തിനെയും അതുപോലെ തന്നെ അറിവിന്റെ മജാലുകളെ അവസരങ്ങളെല്ലാം തന്നെ നമ്മൾ ശുദ്ധീകരിക്കണം. ബിദ്അത്തുകളിൽ നിന്നും അതുപോലെ മറ്റ് ചിന്തകളിൽ നിന്നും മറ്റുള്ള ആളുകൾ, രാഷ്ട്രീയ പാർട്ടികളും ഇസ്ലാമിന്റെ ശത്രുക്കളുടെ ഇസ്ലാമിന്റെ ശത്രുക്കളായിട്ടുള്ള മറ്റു പലരും ഉണ്ടാക്കി വെച്ചിട്ടുള്ള രീതികളും അവരുടെ ചിന്തകളും അതിൽ നിന്നെല്ലാം തന്നെ ഈ ദാവത്ത് ശുദ്ധമായിരിക്കണം. അതുപോലെ തന്നെ ഈ ദാവത്തിലും ഈ ദാവത്ത് അതുപോലെ പഠിപ്പിക്കുന്ന അതിന്റെ മജാലുകളിലും എല്ലാം തന്നെ ഉപയോഗിക്കപ്പെടുന്ന പേരുകൾ നാമങ്ങളെല്ലാം അത് ശറഈയായ നാമങ്ങളായിരിക്കണം. ചുരുക്കി പറഞ്ഞാൽ മറ്റ് എല്ലാ മാർഗങ്ങളിൽ നിന്നും ശുദ്ധമായിരിക്കണം ഈ സെൽഫി ദാവത്ത്. ഈ സെൽഫി ദാവത്തിൽ ഏതൊരു കാര്യമുണ്ടോ, ഏതൊരു വാക്കുണ്ടോ, പ്രവൃത്തിയുണ്ടോ, എന്ത് കാര്യങ്ങളുണ്ടോ, അതെല്ലാം രീതിയുണ്ടോ, ഏത് കാര്യവും നമ്മുടെ സെൽഫുകളിൽ നിന്ന് നമ്മൾ മാതൃക സ്വീകരിച്ചതായിരിക്കണം. അപ്പോ ഇതാണ് ഒന്നാമത്തെ കാര്യം. ഒരു ഉദാഹരണം പറയാം. ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു പണ്ഡിതന്റെ ഒരു സംസാരം, അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ മനസ്സിൽ വരുന്ന ഒരു വിദ്യാർത്ഥി ചോദിച്ചു, നമുക്ക് പരീക്ഷ നടത്തിക്കൂടെ, നമ്മൾ പഠിക്കുന്ന ഈ ഗ്രന്ഥങ്ങൾക്ക് പഠിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു പരീക്ഷ നമുക്ക് നടത്തിക്കൂടെ, കാരണം പരീക്ഷ നടത്തിയാൽ വിദ്യാർത്ഥികളൊക്കെ എന്ത് ചെയ്യും, നല്ല ഉഷാറായിട്ട് പഠിക്കും എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞ മറുപടി എന്താണെന്നറിയോ, ഞാൻ ഇതുവരെ പരീക്ഷ നടത്തിയിട്ടില്ല, ഇനി നടത്തുകയുമില്ല എന്ന് പറഞ്ഞു. കാരണം എന്താണ്, നമ്മുടെ സെലഫുകൾ അവർ അങ്ങേയറ്റം താല്പര്യമുള്ളവരായിരുന്നു, അതിലുള്ള അവരുടെ ആഗ്രഹവും താല്പര്യവും തുല്യതയില്ലാത്തതാണ്. പക്ഷെ അവര് അതിനിനിയും താല്പര്യം കൂട്ടാൻ വേണ്ടി പരീക്ഷ നടത്തിയിട്ടുണ്ടോ, പഠിപ്പിച്ച വിഷയത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറോ അല്ലെങ്കിൽ ആ രൂപത്തിൽ പരീക്ഷ നടത്തിയിട്ടുണ്ട്? സെൽഫുകൾ നടത്തിയിട്ടില്ല. അങ്ങനെ സെൽഫുകൾ നടത്താതിരുന്നത് കൊണ്ട് എനിക്കും നടത്തുക സാധ്യമല്ല. കാരണം എന്താണ്, അദ്ദേഹം മുന്നോട്ട് പോകുന്ന മാർഗം എന്താണ്, ഈ സെൽഫി മാർഗമാണ്. അതിൽ ഏതൊരു കാര്യം പ്രവർത്തിക്കണമെങ്കിലും ഏതൊരു കാര്യം നമുക്ക് പേര് വിളിക്കണമെങ്കിലും എന്ത് ചെയ്യണമെങ്കിലും എന്ത് വേണം, അസർ വേണം. അതാണ് സെലഫി മാർഗം, മറ്റുള്ള മാർഗത്തിൽ നിന്ന് വേർതിരിയുന്ന കാര്യം. അപ്പോ പക്ഷേ ഇന്നും ഈ കാര്യം സെലഫികൾക്കിടയിൽ പൂർണ്ണമായിട്ടില്ല, ഈ തസ്ഫിയത്ത് പൂർണ്ണമായിട്ടില്ല. സെലഫിയത്ത് പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളിൽ അതുപോലെ തന്നെ പഠിപ്പിക്കുന്ന പ്രഭാഷണങ്ങളും ദർസുകളും മജ്ലിസുകളും അതിലെല്ലാം തന്നെ ഈ തസ്ഫിയത്ത് പൂർണ്ണമായിട്ടില്ല എന്നാണ് സത്യം. അതുകൊണ്ടാണ് സൽഫിയത്ത് ലക്ഷ്യം പ്രാപിക്കാത്തത് അല്ലെങ്കിൽ ശക്തി പ്രാപിക്കാത്തത്. ഇപ്പോഴും മറ്റുള്ള സകല്ലുപാസകളും ജാഥകളും അതുപോലെ തന്നെ ഈ സെലഫി വിരുദ്ധ ആളുകൾ അല്ലെങ്കിൽ ഇസ്ലാമിക വിരുദ്ധ രാഷ്ട്രീയ പാർട്ടികളും മറ്റുള്ള ആളുകളുടെയും രീതികളെയും അവരുടെ അവരുണ്ടാക്കി തന്ന സത്യങ്ങളെയുമാണ് എന്ത് ചെയ്യുന്നത്, ഈ ദാവത്തിന്റെയും താലീമിന്റെയും മജാലുകളിലെല്ലാം തന്നെ എന്ത് ചെയ്യുന്നത്, ഫോളോ ചെയ്യുന്നത്. അങ്ങനെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും സെലഫി ദാവത്തിന് ശക്തി പ്രാപിക്കാൻ കഴിയില്ല. കാരണം എന്താണ്, സെലഫിയത്ത് ഏതൊരു കാലത്ത് ശക്തി പ്രാപിക്കുന്നുണ്ടോ അത് ഈ തസ്ഫിയത്തിലൂടെയും തർബിയത്തിലൂടെ മാത്രമാണ്. അപ്പോ ഈ ഒരു കാര്യം നമ്മുടെ പ്രഭാഷണങ്ങൾ, ദർസുകൾ, അതുപോലെ തന്നെ സ്ഥാപനങ്ങൾ, അതെല്ലാം തന്നെ ഈ തരത്തിലായി തീർന്നാൽ മാത്രമേ നമുക്ക് ലക്ഷ്യം പ്രാപിക്കാൻ കഴിയൂ. അതുപോലെ തന്നെ നമ്മൾ കുട്ടികൾ അയക്കുന്നത് വിദ്യാർത്ഥികളുടെ പഠിക്കാൻ പോകാൻ പാടില്ല. അതുപോലെ തന്നെ ഇന്ന് പല ആളുകളും മിക്സഡ് ആയിട്ടുള്ള കോളേജുകൾ മീൻ പഠിക്കാൻ വേണ്ടി തന്നെ അയക്കുന്നുണ്ട്. വലിയ സെലഫിയാണെന്ന് പറയുന്ന ആളുകൾ വരെ മിക്സഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളിലേക്ക് വരെ ഇതിനെങ്ങനെയാണ് സെലഫിയത്തിന് ശക്തി ഉണ്ടാവുക? അതിലൊന്നും തന്നെ ഒരു ഗൗരവം ആർക്കും വന്നിട്ടില്ല. അതുപോലെ തന്നെ ഇതുപോലുള്ള സംരംഭങ്ങൾ പള്ളികൾ പണിയാനോ മർക്കസുകൾ സ്ഥാപിക്കാനോ വേണ്ടിയിട്ട് മറ്റ് ചാരിറ്റി കേന്ദ്രങ്ങളിലേക്കോ മറ്റ് പല സ്ഥലങ്ങളിലേക്കോ വേണ്ടിയാണ് പോകുന്ന അവസ്ഥയാണ്. അപ്പൊ എങ്ങനെയാണ് ഓരോന്നും നമ്മുടെ സെലഫുകൾ ചെയ്തതെന്ന് നമ്മൾ പരിശോധിക്കുന്നിടത്തേക്ക് എത്തിയിട്ടില്ല. മറിച്ച് പ്രകടമായിട്ട് നമ്മൾ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ മാത്രം ഉപേക്ഷിക്കുന്നു, ബാക്കിയെല്ലാം തന്നെ പഠനം കൂടാതെ അറിവ് കൂടാതെ അസറുകൾ കൂടാതെയാണ് ചെയ്യുന്നത്, ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന അവസ്ഥയല്ല. പിന്നെ എങ്ങനെയാണ് സെൽഫിയത്തിന് ശക്തി ഉണ്ടാവുക? അപ്പോ പറഞ്ഞു വന്നതുപോലെ ഈ ഒരു അടിസ്ഥാനം നമുക്ക് മിസ്സായി കഴിഞ്ഞാൽ ഒരിക്കലും സെൽഫിയത്തിന് എന്ത് ലഭിക്കുകയില്ല, ശക്തി ലഭിക്കുകയില്ല. കാരണം സെൽഫിയത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ സെലഫുകളെ എല്ലാ കാര്യങ്ങളിലും പരിപൂർണമായി നമ്മൾ ഇത്തിബാഴ്ചയിലാണ് സെൽഫിയത്ത് എന്നുള്ളത്. അതല്ലാതെ മറ്റൊരു രാഷ്ട്രീയ ഒരു പാർട്ടിയല്ല അല്ലെങ്കിൽ ഒരു സംഘടനയല്ല സെൽഫിയത്ത് എന്നുള്ളത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മാത്രം ഒരു സംഗതിയല്ല, മറിച്ച് ഏതൊരാൾ സെൽഫിയാകണമോ അയാൾ എന്ത് ചെയ്യണം, പരിപൂർണമായി സെൽഫുകളെ എല്ലാ വിഷയങ്ങളിലും ഏതൊക്കെ വിഷയങ്ങളിൽ ബന്ധപ്പെടുന്നവരൊക്കെ എന്ത് ചെയ്യണം, സെൽഫുകളെ ഏതൊരു കാര്യം ചെയ്യുമ്പോൾ അത്ര വേണം. അതുകൊണ്ടാണ് സുഫിയാന തൊഴിലുറക്കത്തും മഹലി പറഞ്ഞത്, ഇനി നിന്റെ തലച്ചൊറിയുന്നത് പോലെ അച്ഛനില്ലാതെ നീ ചെയ്യുകയില്ല എന്ന് നീ പറയുകയാണെങ്കിൽ അങ്ങനെ നീ ചെയ്യണം. അപ്പോ ഒരു തലച്ചൊറിയുന്ന കാര്യമാണെങ്കിലും അതിന്റെ തന്നെ അത്ര വേണമെന്നാണ് നമ്മുടെ സെൽഫുകൾ പഠിപ്പിച്ചത്. നമ്മൾ അതിലേക്ക് നമ്മൾ വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. വേറെ ഒന്നും തന്നെ നമ്മൾക്ക് പ്രശ്നമല്ല, ഒരു 10 ആളുകൾ ഈ ഒരു കാര്യത്തിലേക്ക് വന്നു കിട്ടിയാൽ മതി, സെൽഫിയത്ത് ഈ നാട്ടിൽ വിജയിച്ചു കഴിഞ്ഞു. ശക്തി പ്രാപിക്കാൻ പിന്നീട് കാലം വലിയ കാലം വേണ്ട ആവശ്യമില്ല. ഈ ഒരു കാര്യത്തിലേക്ക് സെൽഫികൾ അല്പം ആളെങ്കിലും വരേണ്ടതുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. പിന്നെ രണ്ടാമതായിട്ട് തർബിയത്ത് വേണം. ഇങ്ങനെയുള്ള ആദ്യം പറഞ്ഞ തസ്ഫിയത്താണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോഴും പൂർണ്ണമായ സെലഫിയത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം. മറ്റുള്ള ഒരു ചിന്താധാരയും നമ്മുടെ ദാവത്തിനോ കാര്യങ്ങൾക്കൊപ്പം തന്നെ ചെയ്യാൻ പാടില്ല, തൊട്ടു നീട്ടാൻ പാടില്ല. രണ്ടാമത്തത് തർബിയത്താണ്, ആ സെലഫികളുടെ സെലഫുകളുടെ ആ മാർഗത്തിൽ നമ്മൾ വളരണം, ആളുകളെ വളർത്തിയെടുക്കുകയും വേണം. അപ്പോ ഇൽമു പഠിക്കുന്ന ആളുകളാണെങ്കിൽ അവരാര് പഠിച്ചതുപോലെ പഠിക്കണം, നമ്മുടെ സെലഫുകൾ പഠിച്ചതുപോലെ പഠിക്കണം. വളരെ സബ്ര ചെയ്തുകൊണ്ട് വളരെ പ്രയത്നിച്ചുകൊണ്ട് പഠിക്കണം. ഇൽമിനു വേണ്ടി സെലഫുകൾ യാത്ര ചെയ്തതുപോലെ രാജ്യങ്ങൾ യാത്ര ചെയ്ത് പഠിക്കണം. അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റുകൾക്ക് വേണ്ടി പഠിപ്പിക്കരുത്, മറിച്ച് എന്താണ് ഇൽമിന് വേണ്ടി പഠിപ്പിക്കണം. വേറൊന്നും തന്നെ ലക്ഷ്യം വെക്കാതെ ഇൽമും ഇൽമ് കരസ്ഥമാക്കുക, സ്വന്തം ജഹലിൽ അകറ്റുക, ജനങ്ങളുടെ ജഹൽ അകറ്റുക, അതായിരിക്കണം ലക്ഷ്യം വെക്കേണ്ടത്. അതുപോലെ തന്നെ മറ്റ് സ്ഥാനമാണെങ്കിൽ ലക്ഷ്യം വെക്കരുത്. അതുപോലെ പൂർണ്ണമായ അഫാഫിലായിരിക്കണം ജീവിക്കേണ്ടത്. ഇസ്ഫത്ത് എന്ന് പറഞ്ഞാൽ ശുദ്ധിയാണ്, അഥവാ എല്ലാ കാര്യങ്ങളും ശുദ്ധി വേണം. പ്രത്യേകിച്ച് സമ്പത്തിന്റെ കാര്യത്തിൽ മറ്റാരോടും ചോദിക്കാതെ, മറ്റാരെയും ഡിപ്പെൻഡ് ചെയ്യാതായിരിക്കണം വിദ്യാർത്ഥികൾ, ഈ ദീനിനു വേണ്ടി പരിശ്രമിക്കുന്ന ആളുകൾ മുന്നോട്ട് പോകേണ്ടത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് ഒത്തിരി ചെയ്ത കാര്യങ്ങൾ അല്ലാത്തതിലും ചെയ്യുക. ജനങ്ങളോട് ഒന്നും തന്നെ നിങ്ങൾ ചോദിക്കരുത്. ഒന്നും ചോദിക്കരുതെന്ന് പറഞ്ഞാൽ അതിൽ എല്ലാ കാര്യങ്ങളും പെട്ടു കഴിഞ്ഞു. അപ്പോ ഈ വസിയത്ത് കേട്ടിട്ടുള്ള സഹാബികൾ എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്? അവരിൽ ഒരാള് ഒട്ടകത്തെ പുറത്തു പോകുമ്പോൾ ഒരു വണ്ടി നിലത്ത് വീണാൽ താഴെയുള്ള ആളോട് എടുത്തു തരിയെന്ന് അവർ പറയാറുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ സലഫുകളുടെ മര്യാദകൾ ചെയ്യണം, ശീലിക്കണം. ഇൽമില്ല ആളുകൾ അവരുടെ അമാനത്ത് പാലിക്കണം. അമാനത്ത് രണ്ടു വിധത്തിലുണ്ട്. ഇൽമിയായിട്ടുള്ള അമാനത്ത്, അഥവാ ആളുകൾക്ക് നീ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ വളരെ കൃത്യമായ ഇൽമായിരിക്കണം. പഠിപ്പിച്ച് ഉറപ്പുള്ള, സത്യമാണെന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രം പഠിപ്പിച്ചു കൊടുക്കണം. എഴുതുകയാണെങ്കിൽ ഉറപ്പുള്ള കാര്യം മാത്രം, ഇത് ഹഖാണെന്ന് യക്കീനുള്ള കാര്യം മാത്രമേ എഴുതാവുള്ളൂ. അതുപോലെ അതിലൊരിക്കലും ധൃതി കാണിക്കരുത്. എന്തെങ്കിലും വാരിക്കൂട്ടി തട്ടിക്കൂട്ടി ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യം സെൽഫികൾക്ക് ഉണ്ടാകാൻ പാടില്ല. രണ്ടാമത്തേത് അമലിയായിട്ടുള്ള അമാനത്ത് പാലിക്കണം. ഒരു കാര്യം ഏറ്റെടുത്തു കഴിഞ്ഞാൽ, ഒരു ചുമതല ഏറ്റെടുത്തു കഴിഞ്ഞാൽ അതില് പൂർണ്ണമായിട്ടുള്ള ത്യാഗമായും ചെയ്യണം. അതുപോലെ തന്നെ അതില് പൂർണ്ണമായിട്ടുള്ള അമാനത്ത് പാലിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലാഹ യുഹിബ്ബു മിനൽ അബ്ദി ഇദാ അമില അമലൻ യുത്ഖിനഹു. ഒരു അടിവ ഒരു ഒരു പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ അത് ഏറ്റവും അന്യൂനമായി ചെയ്യുന്നത് അള്ളാഹു എന്ത് ചെയ്യുന്നുണ്ട്? ഇഷ്ടപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ അല്ലാതെ എന്തെങ്കിലും കാട്ടിക്കൂട്ടി പോകുന്നത് അതൊരിക്കലും അമാനത്തല്ല. അപ്പോ പഠിപ്പിക്കുകയാണെങ്കിൽ ജനങ്ങളുടെ കുട്ടികളാണ്, ഈ ഉമ്മത്തിലെ കുട്ടികളാണ്, അല്ലെങ്കിൽ വലിയ ആളുകളായിക്കൊള്ളട്ടെ, ഏത് തരത്തിലായ ആളുകളായിക്കൊള്ളട്ടെ, അവരോടുള്ള അമാനത്ത് പൂർണ്ണമായിട്ട് ചെയ്യണം, നിർവഹിക്കണം. പിന്നെ അടുത്ത കാര്യം, വിദ്യാർത്ഥികളല്ലാത്ത ആളുകൾ എന്ത് ചെയ്യണം? അവര് എല്ലാ കാര്യങ്ങളിലും ഈ ഓരോരുത്തരും പല വിഷയങ്ങളോട് ഉപയോഗപ്പെടുത്തുന്നുണ്ടാവും. ചില ആളുകൾക്ക് സമ്പത്ത് ഉണ്ടാകും, ചില ആളുകൾക്ക് ജാഹുണ്ടാകും, അഥവാ ആളുകളുടെ അടുക്കൽ വലിയ സ്ഥാനവും വിലയുണ്ടാകും. ഏത് തരത്തിലുള്ള ആളുകളാണെങ്കിലും, ശക്തിയുള്ള ആളുകളുണ്ടാവും, കായിക ബലമുള്ള ആളുകളുണ്ടാകും, എല്ലാ ആളുകളും ആ കാര്യത്തിൽ എന്താണോ ഈ ഉമ്മത്തിന് ചെയ്യാൻ കഴിയുന്നത് അത് അവർ ചെയ്യണം. അതുപോലെ തന്നെ ഈ ദീനിന് വേണ്ടി പരിശ്രമിക്കുന്ന ആളുകൾക്ക് എല്ലാം എന്ത് ചെയ്യണം? പിന്നെ ചെലവഴിക്കണം. ശക്തിയാണെങ്കിൽ അങ്ങനെ ചെലവഴിക്കണം, സമ്പത്ത് അതുപോലെ തന്നെ ഈ വിധത്തിലുള്ള ജാഹ എല്ലാം ഈ ദീനിന് വേണ്ടിയിട്ട് നൽകണം. അല്ലാഹു സുബ്ഹാന തആല പറഞ്ഞിട്ടുള്ളത്, ഇന്നല്ലാഹ അഷ്തറാ മിനൽ മുഅ്മിനീന അംവാലഹും വഅൻഫുസഹും ബിഅന്ന ലഹും അൽജന്നത്ത്. മുഅ്മിനീകളിൽ നിന്ന് അല്ലാഹു അവരുടെ ശരീരങ്ങളെയും സമ്പത്തുകളെയും വിലക്ക് വാങ്ങിയിട്ടുണ്ട്, സ്വർഗത്തിന് പകരമായി. അപ്പൊ അത് നമുക്ക് സാധിക്കണം, പൂർണ്ണമായിട്ടുള്ള ഈസാറ് അത് സാധിക്കണം. എങ്ങനെയാണ് നമ്മുടെ സെൽഫുകൾ ചെയ്തിട്ടുള്ളത്? അല്ലാഹു സുബ്ഹാന തആല അവരെ പ്രവേശി പറഞ്ഞിട്ടുണ്ട്,
അങ്ങേയറ്റത്തെ അത്യാവശ്യക്കാരാണെങ്കിൽ പോലും അവർ അവരേക്കാൾ സഹോദരങ്ങൾക്ക് എന്ത് ചെയ്യും, മറ്റുള്ള ആളുകൾക്ക് എന്ത് ചെയ്യും, മുൻഗണന നൽകും. അതാണ് ചിലപ്പോഴുണ്ടായിട്ടുള്ളത്. ചിലപ്പോഴുണ്ട് ഒന്ന് രണ്ട് സംഭവങ്ങൾ ആ വിഷയത്തിൽ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്. കാലത്ത് ഒരാൾക്ക്, ഒരു സഹാബിക്ക് ഒരാടിന്റെ തല ഹദിയായി. എന്നിട്ടോ ഫഖാല ഇന്ന അഖി വ ഇയാലഹു അഹവജു ഇന്ന ഇലാ ഹാദാ. എന്റെ സഹോദരൻ, സഹോദരൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്റെ സഹോദരൻ, അവന്റെ കുടുംബവുമാണ് എന്നെക്കാൾ ഇതിന് ആവശ്യക്കാരനായിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, ഈ ആടിന്റെ തല ആളുടെ വീട്ടിലേക്ക് അയച്ചു. എന്നിട്ട് ഓരോ സഹാബി എന്തെയാണ് ആ ആടിന്റെ തല ഇതേമാതിരി ആലോചിച്ചുകൊണ്ട് എന്റെ സഹോദരനാണ് ഇതിലേക്ക് ഏറ്റവും ആവശ്യക്കാരനായിട്ടുള്ള ആള് എന്ന് പറഞ്ഞിട്ട് അയാളിലേക്ക് അയക്കും. അവസാനം എന്ത് സംഭവിച്ചു, ഒന്നാമത്തെ ആളിലേക്ക് തന്നെ അത് തിരിച്ചെത്തി. ഇതാണ് നമ്മുടെ സഹാബത്തിന്റെ സംഗതി. ഈ വിഷയത്തിലാണ് പനസല, ഈ വിഷയത്തിലാണ് ഈ ആയത്ത് അവതരിപ്പിക്കപ്പെട്ടതെന്നാണ് പണ്ഡിതന്മാരിൽ ഒരു അഭിപ്രായം. അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ സലഫുകളുടെ കാലത്തിൽ നിന്ന് നമുക്ക് പറയാൻ കഴിയും. അതിലേറ്റവും അറിയപ്പെട്ട സംഭവമാണ്, ഈ രണ്ട് വിഷയങ്ങളിലെയും ഉൾക്കൊള്ളിക്കുന്ന സംഭവമാണ് സഅദ് ഇബ്നു റബിയയും ആരും തമ്മിലുള്ള ഖിസ്സ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫും തമ്മിലുള്ള സംഭവം. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്ന സഹാബിയാണ്. സഅദ് ഇബ്നു റബിയ അൻസാരിയാണ്. അവർക്ക് പരസ്പരം അള്ളാഹുവിന്റെ റസൂല് ഇണക്കി കൊടുത്തു. ഹിജ്റ വന്നിട്ടുള്ള അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനെ ആർക്ക് ഏൽപ്പിച്ചു കൊടുത്തു, സഅദ് ഇബ്നു റബിയയെ നബി സല്ലല്ലാഹി ഏൽപ്പിച്ചു കൊടുത്തു. ആ സംഭവം അനസ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുകയാണ്. ഖദിമ അലൈന അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് വആഫ റസൂലുള്ളാഹി സല്ലല്ലാഹു ബൈനഹു വബൈന സഅദ് ഇബ്നു റബിയ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു സഅദ് ഇബ്നു റബിയയുമായിട്ട് മുആഫാത്ത് നടത്തി. സഅദ് ഇബ്നു റബിയയെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനെ ഏൽപ്പിച്ചു കൊടുത്തു. വകാന കസീറൽ മാൽ, അദ്ദേഹം ധാരാളം സമ്പത്തുള്ള ആളാണ്. فقال سعد قد علمت الانصار اني من اكثرها مالا. അൻസാരികൾക്ക് എല്ലാവർക്കും കാരണ കാര്യമാണ്, അൻസാരികളിൽ ഏറ്റവും സമ്പത്തുള്ള ആളാണ് ഞാൻ. فساقسموا مالي بيني وبينك شطرين. ഞാൻ എന്റെ സമ്പത്ത് ഞാൻ ഭാഗിച്ച് പകുതി ഞാൻ നിനക്ക് തരാം എന്ന് പറഞ്ഞു. വലി ഇമ്രഅതാൻ, എനിക്ക് രണ്ട് ഭാര്യമാരുണ്ട്. അതിലേറ്റവും നിനക്ക് ഇഷ്ടപ്പെടുന്നത് ഏതാണെന്ന് നോക്കിക്കൊള്ളുക. അത് ഞാൻ നിനക്ക് തല അവരെ ഞാൻ നിനക്ക് തലാക്ക് ചെയ്തു തരാമെന്ന് പറഞ്ഞു. ഇതാ എന്നിട്ട് ഐറ്റയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നീ അവരെ ചെയ്യാം, നിനക്ക് വിവാഹം കഴിക്കാം. സക്കാല അബ്ദുൽ റഹ്മാൻ, അപ്പോൾ അബ്ദുൽ റഹ്മാൻ ഇബ്നു ഔഫ് പറഞ്ഞു, ബാറക്കല്ലാഹു ലക ഫീ അഹ്ലിക, നിനക്ക് അല്ലാഹു നിന്റെ സമ്പത്തിൽ ബർക്കത്ത് തരട്ടെ. എന്നിട്ട് അബ്ദുൽ റഹ്മാൻ ഇബ്നു ഔഫ് മറ്റൊരു റിവായത്തിൽ വന്നിട്ടുള്ളത്, എനിക്ക് അങ്ങാടി കാണിച്ചു തരണമെന്ന് ആവശ്യപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ സംഭവം നമ്മൾ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾക്കുമുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഒന്ന് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന്റെ ഈ അസ്സസ്, അദ്ദേഹത്തിന്റെ ആ ശുദ്ധി, സഹോദരന്റെ മാല് സമ്പത്ത് അത് സ്വീകരിക്കുന്നതിൽ നിന്ന് അദ്ദേഹം എന്ത് ചെയ്തു, ശുദ്ധി കൈക്കൊണ്ടു. അദ്ദേഹം അങ്ങാടി കാണിച്ചു തരാനാണ് ആവശ്യപ്പെട്ടു. ഭാര്യ ഒരു ഒരു ഏറ്റവും സുന്ദരിയായിട്ടുള്ള നല്ല ഭാര്യയെ സലാഹ് ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞു. ഒരു ഭാര്യ സലാഹ് ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? വെറുപ്പോടുകൂടിയാണ് സലാഹ് ചെയ്യുന്നതെങ്കിൽ അത് അത്ര വലിയ വിഷയമല്ല. പക്ഷേ അല്ലാതെ സുന്ദരമായിട്ട് സുഖമായിട്ട് ജീവിച്ചു കഴിഞ്ഞ ഒരു ഭാര്യയെ ഭർത്താവും പിരിയാണുള്ളതോ, അത് വളരെ പ്രയാസകരമായ കാര്യമാണ്. പക്ഷെ ദീനിന് വേണ്ടിയിട്ട് ഈ തരത്തിലുള്ള ത്യാഗങ്ങൾ സഹിക്കാൻ നമ്മുടെ ചിലപ്പോൾ തയ്യാറായിരുന്നു. അതാണ് അവർ ആ കാലഘട്ടത്തിൽ ഈ സലഫിയത്ത് ലക്ഷ്യം പ്രാപിക്കാൻ കാരണമായിട്ടുള്ളത്, ഈ ദീനെ അതിന്റെ ഏറ്റവും ശക്തി പ്രാപിക്കാൻ കാരണമായിട്ടുള്ളത്. അതോടൊപ്പം അതേപോലെ തന്നെ സമ്പത്ത് പകർത്തു കൊടുക്കാൻ തയ്യാറായി. അപ്പോ ഈ ഒരു ഭാഗത്ത് ഏറ്റവും ഈ സാറിന്റെ ഏറ്റവും വലിയ മാതൃക അഥവാ നൽകുന്നതിന്റെ അല്ല, ഈ സാർ എന്ന് പറഞ്ഞാൽ തന്റെ സമ്പത്തിലും തന്റെ കാര്യങ്ങളിലും സഹോദരന് കൂടുതൽ മുൻഗണന നൽകാം. അത്യാവശ്യം കാരണമാണെങ്കിൽ പോലും അത് ഒരു ഭാഗം. മറ്റൊരു ഭാഗത്തോ അതിൽ നിന്ന് എന്ത് കാണിക്കുന്നത്? ശുദ്ധി കൈക്കൊള്ളുന്നത്, അത് സ്വീകരിക്കാതെ കൈപ്പറ്റാതെ സ്വന്തം പരിശ്രമങ്ങളിലൂടെ കണ്ടെത്താൻ ശ്രമിക്കുന്ന ഐശ്വത്വത്വം, രണ്ടിനുമുള്ള ഏറ്റവും വലിയ മിസാലാണ് ഈ സംഭവത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോ ഇതാണ് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇവിടെ പല ആളുകൾക്കും ചിലപ്പോ ഈ ദീനിന് വേണ്ടിയിട്ട് സഹായിക്കാൻ ചിലപ്പോ സമ്പത്തുണ്ടായിക്കൊള്ളുന്നില്ല. അവരെന്ത് ചെയ്യണം? നമ്മുടെ സലഫുകളിൽ സമ്പത്തുള്ള സംഭവമാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ളതിലെല്ലാം തന്നെ ഒരിക്കലും അല്ല. സമ്പത്തുള്ള സഹാബിമാരുടെ കാര്യത്തിലല്ല, മറിച്ച് വളരെ പ്രയാസം അനുഭവിക്കുന്ന സഹാബികൾ, സമ്പത്ത് വളരെ അത്യാവശ്യമായിട്ടുള്ള സഹാബികൾ, അവര് അതിൽ സഹോദരന് കൂടുതൽ പരിഗണന മുൻഗണന കൊടുക്കുന്നതാണ് സംഭവം ആ ആയത്തിന്റെ പശ്ചാത്തലം. അതേപോലെ തന്നെ സമ്പത്ത് തന്നെ വേണമെന്നില്ല, സമ്പത്ത് ലഭിക്കാൻ സ്വന്തം സമ്പത്ത് പകുത്തു കൊടുക്കണമെന്നില്ല, മറ്റു ശഫാഅത്തുണ്ട്. ഏതൊരാൾക്കും കഴിയുന്ന കാര്യമാണ് സഹോദരന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ശഫാഅത്ത് ചെയ്യാം, മറ്റുള്ള ആളുകളുടെ അടുത്ത് പോയിട്ട് ശുപാർശ പറയുക ഇന്ന ആളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്. ഇവിടെ ഈ രീതിയാണ് നമ്മുടെ ഈ ദീൻ കാണിച്ചു തന്ന ഈ സലഫിയത്താണ് ഒരാൾ എല്ലാവരുടെയും അഭിമാനവും പവിത്രതയും നിലനിൽക്കാൻ ഏറ്റവും നല്ല രീതി. എന്നാൽ മറ്റുള്ള രീതികൾ, മറ്റുള്ള മനഹജികൾ എങ്ങനെയാണ്? ആവശ്യക്കാരെ പോയിട്ട് ചെയ്യണം, ആവശ്യം ഒന്നുകിൽ ലെറ്ററായിട്ട് എഴുതി കൊടുക്കണം, അല്ലെങ്കിൽ അവിടെ പോയിട്ട് എന്ത് ചെയ്യണം, ഓച്ചാനിച്ച് നിൽക്കണം, എന്നിട്ടോ എന്തെങ്കിലും കൊടുത്താലായി. അതാണ് സംഘടനകൾ പഠിപ്പിക്കുന്നത്, സക്കാത്ത് ഇതാണെങ്കിലോ അല്ലെങ്കിൽ മറ്റ് ചാരിറ്റി സംരംഭങ്ങളായിക്കോട്ടെ, എല്ലാം തന്നെ ഈ തരത്തിലെ കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. അവരവരുടെ ആവശ്യങ്ങളെല്ലാം തുറന്നു എഴുതണം, എന്നിട്ടോ അവരുടെ അഭിമാനം കളയണം, അതാണ് പഠിപ്പിക്കുന്നത്. എന്നിട്ട് മറ്റുള്ള ആളുകൾ ഈസാറ് കാണിക്കോ ഒരിക്കലുമില്ല. സമ്പത്തുള്ള ആളുകൾ നിങ്ങൾ നോക്കി സംഘടനകളായിക്കൊള്ളട്ടെ, കൂട്ടെ നമ്മുടെ സലഫുകൾ തന്നെ ചെയ്യുന്നത് ഈ കാര്യങ്ങളിൽ മാതൃക എത്തിയിട്ടില്ല, മറ്റുള്ള ആ രീതിയിൽ തന്നെ നിലക്കൊള്ളുന്നത്. സമ്പത്തുള്ള ആളുകൾ സ്വന്തം സമ്പത്ത് ചെലവഴിവ് ഒരിക്കലുമില്ല, അവര് പുറത്തിടും, എന്നിട്ടോ ആളുകൾക്ക് പോയിട്ട് പറഞ്ഞ് പിരിക്കുക ചെയ്യുള്ളൂ. ആരും തന്നെ സ്വന്തം സമ്പത്തിൽ നിന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു എടുത്തു കൊടുത്തതുപോലെ എടുത്തു കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ സഹാബികൾ ഇസാർ കാണിച്ചതുപോലെ, അതുപോലെ തന്നെ ജൂത് കാണിച്ചതുപോലെ ചെയ്യുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചത് ഒരാൾ ഒരു മുനാഫിഖായിട്ടുള്ള ഒരു കാഫിറായിട്ടുള്ള ഒരാൾ വന്നു നബി സല്ലല്ലാഹോട് എന്തെങ്കിലും തരണം എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഒരു മലയിലേക്ക് ചൂണ്ടിയിട്ട് അവിടെയുള്ള ആട്, അവിടെ നിറയെ 100 ആടുകളുണ്ട്,
ആ ആട് നീ എടുത്തുകൊണ്ട് വെക്കുമെന്ന് പറഞ്ഞു. ഒരു കാഫിറായ ആള് എന്തെങ്കിലും തരുമോ എന്ന് ചോദിച്ചു വന്നതാണ്. നൂറ് ആടുകൾ ചെലവടെ സമ്പത്താണ്, നൂറാടുകൾ അത് മുഴുവൻ നീ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞു. അയാൾ ആ സ്പോട്ടിൽ എന്ത് ചെയ്തു? ഇസ്ലാം സ്വീകരിച്ചു. എന്നിട്ടോ അയാളുടെ കൗമിലേക്ക് പോയിട്ട് പറഞ്ഞാൽ ഒരു നബി വന്നിട്ടുണ്ട്, അദ്ദേഹം ചെലവഴിക്കുന്നത് എങ്ങനെയാണ്? ദാരിദ്ര്യം വയ്ക്കാതെയാണ് ചെലവഴിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ആ സ്വഭാവം ഇസ്ലാം സ്വീകരിച്ചു. ഇങ്ങനെയാണ് നമ്മുടെ നബി നമുക്ക് കാണിച്ചു തന്ന വാർത്ത. ഇതൊന്നും എവിടെയും കാണാൻ കഴിയില്ല. നമ്മളൊരു പള്ളി പണിയിൽ എന്ത് വേണോ, പിന്നെ ഗൾഫ് രാജ്യങ്ങളിൽ പോണോ, നമുക്കിവിടെ എന്ത് പണിയണമെങ്കിലും എന്ത് ചെറിയ ആവശ്യങ്ങൾക്ക് വരെ ഓരോ സ്ഥലങ്ങളിലേക്കും നാടുകളിലേക്കും പിരിക്കാൻ വേണ്ടി പോണോ, അങ്ങനെയുള്ള ഒരു ഗതിയാണ്. ഒരാൾ വിചാരിച്ചാൽ മതിയാകും ഈ കാര്യങ്ങൾ നടത്താൻ വേണ്ടി. ഓരോ നാടുകളിലെ ആളുകൾക്കും ആ നാട്ടിലുള്ള സംരംഭങ്ങൾ ഈ സെൽഫിയസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സാധിക്കുന്നതാണ്. മറ്റു നാടുകളിലേക്ക് ഇറക്കാൻ വേണ്ടി പോകേണ്ട ആവശ്യം വരില്ല എന്നതാണ്. അപ്പോ ഇവിടെ ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകൾ അവർ ചെയ്യേണ്ട കാര്യം എന്താണ്? നമ്മുടെ സെലഫുകൾ ഈസാർ അല്ലെങ്കിൽ സെലഫുകൾ എക്സ്പെക്ട് കാണിച്ചതുപോലെ എക്സ്പെക്ട് കാണിക്കണം. ജനങ്ങളെ ഡിപ്പെൻഡ് ചെയ്യാതെ, ജനങ്ങളോട് ഒന്നും വാങ്ങാതെ ചോദിക്കാതെ നിൽക്കണം. ഇമാം മുഹമ്മദ് റസൂലുള്ളാഹി അലൈഹി അതിൽ ഏറ്റവും മാതൃക കാണിച്ചിട്ടുള്ള ഇമാം. അദ്ദേഹത്തിന്റെ ഒരു സംഭവമാണ്, അദ്ദേഹം ഇൽമു പഠിക്കാൻ വേണ്ടി പോയപ്പോ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു സമ്പത്തും ഉണ്ടായിരുന്നില്ല, ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഫകാന യഹ്മിലുൽ ബദായ അലൽ ജിമാൽ വഅലൽ ഹമീർ ഫയഖുദു മിൻ ഹാദാ ദിർഹം. അദ്ദേഹം ചരക്കുകൾ കഴുതപ്പുറത്തും അതുപോലെ തന്നെ ഒട്ടകപ്പുറത്തുമൊക്കെ കയറ്റിക്കൊണ്ട് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചു കൊടുത്തിട്ട് എന്ത് ചെയ്യും? കൂലി വാങ്ങിക്കും. അങ്ങനെ ജോലി ചെയ്തിട്ട് ഒഴിവ് സമയങ്ങളിൽ ജോലി ചെയ്തിട്ടാണ് അദ്ദേഹം തന്റെ എല്ലാ പടി പടിക്കല് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. ഓരോരുത്തരത്തിൽ നിന്നും ഓരോ ദിർഹം വാങ്ങിക്കും കൂലി. ഈ ദർഹമുകൾ കൊണ്ടാണ് അദ്ദേഹം ജീവിച്ചിട്ടുള്ളത്. പകല് മുഴുവൻ അദ്ദേഹം അങ്ങനെ ജനങ്ങളിൽ നിന്ന് പൂർണ്ണമായി ധന്യമായി തന്നെ അദ്ദേഹം ജീവിക്കാറുണ്ടായിരുന്നു. ഇമാം മാലിക്കിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടത് അവര് അദ്ദേഹം ജീവിച്ചിരുന്നത് എങ്ങനെയാണ്? ഒറ്റകളെയൊക്കെ കുളിപ്പിച്ചിട്ട് അദ്ദേഹം അങ്ങനെ ജോലി ചെയ്തിട്ടാണ്. അങ്ങനെയാണ് നമ്മുടെ സെലഫുകളിലായിട്ടുള്ളത്. ആരോട് ചോദിക്കാതെ ഇദ്ദേഹത്തിന് ഇമാം അഹമ്മദിനെ കഫൻ പുടവ അയച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം മരണാസന്നനായിരിക്കുന്ന സമയത്ത് അദ്ദേഹം എന്ത് ചെയ്തിട്ടില്ല? അത് സ്വീകരിച്ചിട്ടില്ല. അതുപോലെ തന്നെ തന്റെ മകനെ അദ്ദേഹം ഹജ്ജ് ചെയ്തിട്ടുണ്ട്, സാലിഹിനെ സാലിഹവുമായിട്ട് സംസാരിക്കാതെ മിണ്ടാതിരുന്നിട്ടുണ്ട് ഒരു കാലയളവ്. എന്താണ്? അദ്ദേഹം രാജാവിൽ നിന്ന് ഒരു കീഴ് സ്വീകരിച്ചു എന്നതിന്റെ പേര്. അദ്ദേഹം അങ്ങനെയാണ് സ്വന്തം ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത്. അദ്ദേഹം ഈ ഉമ്മത്തിൽ പഠിപ്പിക്കുകയും ചെയ്തത് ആരെയും ഡിപ്പെൻഡ് ചെയ്യരുത് എന്നല്ലത്. അപ്പോ അതുപോലെ തന്നെ ഈ തരത്തിൽ ഈ സാറ് പഠിക്കാത്ത സെലഫുകളുടെ അഖ്ലാഖുകൾ പഠിക്കാത്ത സമൂഹത്തിന്റെ അടുക്കൽ പോയിട്ട് നിൽക്കാനും പാടില്ല. അങ്ങനെയുള്ള കേന്ദ്രങ്ങളിൽ പഠിക്കാനും പോകാൻ പാടില്ല. വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകൾ അവരവർ അഭിമാനമാണ് കെടുത്തും. അതുപോലെ തന്നെ അവരവരെയും ഒന്നുകിൽ അഭിമാനം കെടുത്തും, അല്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ ഈ ഒരു സെലഫിയത്തിന്റെ ഈ ഒരു നല്ല അവസ്ഥയിൽ നിന്ന് നമ്മൾ താഴോട്ട് ഇറങ്ങേണ്ടി വരും. ആളുകളോട് ചോദ്യം ഡിപ്പെൻഡ് ചെയ്യേണ്ട അവസ്ഥ വരും. അതുപോലെ തന്നെ അപ്പൊ അതാണ് കാര്യം. ഈ രണ്ട് വിഷയങ്ങളിലും നമ്മൾ വിജയിച്ചു കഴിഞ്ഞാൽ അഥവാ തസ്ഫിയത്തും തർബിയത്തും ഇത് രണ്ടും വിഷയത്തിൽ വിജയിച്ചു കഴിഞ്ഞാൽ മാത്രമേ സലഫിയത്തിനെ നമുക്ക് വളർത്താൻ കഴിയുള്ളൂ. അല്പം ചില ആളുകളെങ്കിലും ഈ തരത്തിലുണ്ടായിരുന്നെങ്കിൽ, വിരലിൽ എണ്ണാൻ പറ്റുന്ന ആളുകൾ മതി ഈ തരത്തിലുണ്ടായുണ്ടെങ്കിൽ ഒരു നാട്ടില് സലഫിയത്ത് വളരെ പെട്ടെന്ന് എന്തെയും ലക്ഷ്യം പ്രാപിക്കാൻ കഴിയുമെന്നതാണ് സത്യം. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിച്ചത്. അല്ലാഹു സുബ്ഹാന തആല പറഞ്ഞിട്ടുള്ള ഒരു സംഭവം, ലിൽ ഫുഖറാഇ അല്ലദീന ഉഹ്സിറു ഫീ സബീലില്ലാഹി ലാ യസ്തതിഊന ദർബൻ ഫിൽ അർദ്. ലിൽ ഫുഖറാഇ അല്ലദീന ഉഹ്സിറു ഫീ സബീലില്ലാഹി, അല്ലാഹുവിന്റെ മാർഗത്തിൽ തളച്ചിടക്കപ്പെട്ടിട്ടുള്ള ദരിദ്രന്മാരായിട്ടുള്ള ആളുകളുണ്ട്. ലാ യസ്തതിഊന ദർബൻ ഫിൽ അർദ്, അവർക്ക് ഭൂമിയിൽ നടന്നുകൊണ്ട് അവർക്ക് അധ്വാനിക്കാനോ അതുപോലെ തന്നെ സമ്പത്ത് സമ്പാദിക്കാനോ സാധ്യമല്ല. അവരുടെ ആ ഐശ്വര്യം കണ്ടിട്ട് ആരോടോട് ചോദിക്കുന്നില്ല, ആരോട് ആരുടെയും സമ്പത്ത് കൈപ്പറ്റുന്നില്ല, ആരും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അങ്ങനെയുള്ള അവരുടെ ആ ശുദ്ധി കണ്ടിട്ട് അറിവില്ലാത്ത ആളുകൾ, സലഫുകളുടെ ഈ സംഗതികളൊന്നും പഠിക്കാത്ത ആളുകൾ എന്ത് വിചാരിക്കും? അയാൾ ധനികനാണെന്ന് വിചാരിക്കും. യഹ്സബുഹുൽ ജാഹിലും, അവരുടെ അടയാളങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാൻ കഴിയും. ജനങ്ങളോട് അവരവരെ ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിക്കുന്നവരല്ല, അത് അവരുടെ ഏറ്റവും വലിയ അടയാളമാണ്. അങ്ങനെയുള്ള അടയാളങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാൻ കഴിയും. അങ്ങനെയുള്ള ദരിദ്രന്മാരായിട്ടുള്ള ആളുകളുണ്ട്, അവർക്ക് നിങ്ങൾ സമ്പത്ത് ചെലവഴിക്കണം എന്നാണ് അല്ലാഹു സുബ്ഹാന തആല പറഞ്ഞിട്ടുള്ളത്. وهذا والله تعالى اعلم وصلى الله وسلم على نبينا محمد والحمد لله.